Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. എൺപത്തിനാലാം സങ്കീർത്തന പഠനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ പ്രക്ഷേപണത്തിൽ. പദങ്ങളുടെ വ്യാഖ്യാന പഠനത്തോടെയാണ് കഴിഞ്ഞ പരമ്പര നാം ആരംഭിച്ചത്. ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ഓർമ്മ പുതുക്കാൻ വേണ്ടി ആദ്യ ഭാഗത്തിലെ ചില കാര്യങ്ങൾ നാം ഇന്ന് ആവർത്തിക്കുകയാണ്. സിയോനെ അല്ലെങ്കിൽ ജെറൂസലത്തെ സ്തുതിക്കുന്ന സമാശ്വാസ ഗീതമാണ് അല്ലെങ്കിൽ സിയോൻ ഗീതമാണിതെന്ന് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ പറയുകയുണ്ടായി. ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവമായ കർത്താവിൻ്റെ വാസസ്ഥാനമായ ജെറൂസലേമിലെത്തിച്ചേരുക, പിന്നെ അവിടെ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക, ഇതെല്ലാം ഏറെ സന്തോഷം പകരുന്നതും ചാരിതാർത്ഥ്യവും ആത്മനിർവൃതിയും ഉണർത്തുന്ന വസ്തുതകളാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ആമുഖ പദത്തിൽ തന്നെ സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നത്: സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറേയുമാണ്. പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് രമേഷ് മുരളിയും സംഘവുമാണ്.
കർത്താവേ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം.
അങ്ങനെ കർത്താവിനെ സ്തുതിക്കാൻ, യാവേയെ സ്തുതിക്കാൻ ഇസ്രായേൽ ജനം വർഷത്തിൽ പലതവണ ജെറൂസലത്ത് ഒത്തുചേർന്നിരുന്നു. ഇസ്രായേലിർ എവിടെയായിരുന്നാലും പെസഹ, കൂടാരത്തിരുന്നാൾ പോലുള്ള അവസരങ്ങളിൽ വിശുദ്ധ നഗരമായ ജെറൂസലത്ത് തിരുനാളിൽ കർത്താവിൻ്റെ മലയിലെത്തിച്ചേരുക അവരുടെ സംസ്കാരത്തിൻ്റെയും മതസാമൂഹ്യ ജീവിതത്തിൻ്റെയും ഇന്നും തുടരുന്ന ഭാഗമാണെന്നോർക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവവുമായുള്ള ആഴമേറിയ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ബന്ധം വിവരിക്കുന്ന സങ്കീർത്തകൻ ദൈവീക സാന്നിധ്യത്തിനായി കൊതിക്കുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്ന, മോഹിക്കുന്ന ഒരു ജനത്തെ അല്ലെങ്കിൽ വ്യക്തിയെ ചിത്രീകരിക്കുന്നു. അങ്ങനെ ജെറൂസലത്തോടുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ ആലയത്തോടുള്ള ഇസ്രായേലിൻ്റെ ആഴമായ ഭക്തി വ്യക്തമാക്കുന്ന ഗാനമാണിതെന്ന് ആദ്യ പദങ്ങളുടെ പഠനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം.
എന്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. കർത്താവേ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം.
എന്നാൽ ഈ ഗീതത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് മറ്റൊരഭിപ്രായം കൂടെ ഉണ്ട് എന്നോർക്കണം. അതായത്, മിക്കവാറും വിപ്രവാസകാലത്തിന് മുൻപ് രചിക്കപ്പെട്ടതായിരിക്കണം ഈ ഗീതമെന്ന് നിരൂപകന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം ക്രിസ്തുവിന് ഏകദേശം 550 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ബന്ധനത്തിലായിരുന്ന കാലത്ത് സൈന്യങ്ങളുടെ കർത്താവേ, യോദ്ധാവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്ന് സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. വിപ്രവാസത്തിൽ കഴിയുന്നവർ കർത്താവിൻ്റെ ഭവനത്തിലെത്താൻ കൊതിക്കുന്നു. അവർ സ്വാതന്ത്ര്യത്തിനായി, വിമോചനത്തിനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പരിപാലനയുടെയും കേന്ദ്രസ്ഥാനമാണ് സിയോൻ, ജെറൂസലേം. അത് കർത്താവിൻ്റെ കോട്ടയും അഭയകേന്ദ്രവും സങ്കേതവുമാണ്. പ്രകൃതിവിനാശവും കൃഷിനാശവും രോഗങ്ങളുമെല്ലാം എന്തിന്? യുദ്ധവും ശത്രുക്കളുമെല്ലാം തങ്ങളെ വലച്ചപ്പോൾ ഇസ്രായേൽ കർത്താവിൻ്റെ മലയെ നോക്കി പ്രത്യാശയോടെ ജീവിച്ചു, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. സകലത്തിൻ്റെയും നാഥനായവൻ, സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം സിയോണിൽ നിന്നും തങ്ങളെ പരിരക്ഷിക്കുമെന്നുള്ള ഉറപ്പോടെയാണ് അവർ പിന്നെ മുന്നോട്ട് നീങ്ങിയത്. പദങ്ങളുടെ ശക്തവും ബോധ്യവുമുള്ള പ്രയോഗങ്ങളിൽ നിന്നും ദൈവത്തിലുള്ള ഈ പ്രത്യാശയാണ് ഈ ഗീതം 84 സങ്കീർത്തനം പ്രകടമാക്കുന്നത്.
എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം.
നാം പഠിക്കുന്ന സങ്കീർത്തനത്തിലെ 3 പദം ഇങ്ങനെയാണ്: എന്റെ രാജാവും സൈന്യങ്ങളുടെ ദൈവവുമായ കർത്താവേ, കുരുകിൽ പക്ഷിയൊരു സങ്കേതവും മീവൽ പക്ഷി തന്റെ കുഞ്ഞിനൊരു കൂടുമങ്ങി ബലിപീഠത്തിൽ കണ്ടെത്തുന്നല്ലോ. സോളമൻ രാജാവിന്റെ അത്ഭുതപ്പെടുത്തുന്ന സൗധങ്ങളും തന്റെ തീർത്ഥാടന ലക്ഷ്യം സാധിച്ചതിലുള്ള സന്തോഷവും നന്ദിയുമെല്ലാം പദങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. ഹീബ്രുവിൽ വാസസ്ഥലങ്ങളെന്ന് വെച്ചാൽ ശ്രദ്ധയാകർഷിക്കുന്ന സവിശേഷമായ മന്ദിരമെന്നാണ് അർത്ഥമാക്കിയിരുന്നത്. മാലാഖമാരുടെ മധ്യേ സിംഹാസനാരൂഢനായിരുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റേതാണ് വാഗ്ദത്ത പേടകം. അത് സ്ഥാപിച്ചിരുന്ന ശ്രേഷ്ഠസ്ഥാനവും മന്ദിരവുമാണ് സിയോൻ, ജെറൂസലേം. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവമെന്ന് വീണ്ടും ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തെ അവർ യുദ്ധത്തിൻ്റെ നാഥനും നായകനുമായി കണ്ടിരുന്നതിൽ നാം ആശ്ചര്യപ്പെടേണ്ട. കാരണം ദൈവമാണ് തങ്ങളെ ബന്ധനങ്ങളിൽ നിന്നും മോചിച്ചത്, ദൈവമാണ് പ്രതിസന്ധികളിലൂടെ തങ്ങളെ നയിച്ചതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇസ്രായേലരുടെ പലായനത്തിൽ ശത്രുരാജ്യങ്ങളുടെ കരങ്ങളിൽ നിന്നും അവിടുന്നാണ് യാവെയാണ് അവരെ രക്ഷിച്ചത് എന്നെല്ലാം നാം പഴയ നിയമ സംഭവങ്ങൾ ഓർക്കുമ്പോൾ വാഗ്ദത്ത ഭൂമിയിലെത്തിയ ഇസ്രായേലിൻ്റെ ദൈവസ്തുതിപ്പിൻ്റെ ഭാഗമാണ് സൈന്യങ്ങളുടെ കർത്താവേ എന്ന പ്രയോഗമെന്നതിൽ നാം ആശ്ചര്യപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ വാസസ്ഥാനമായ സഹിയോൻ, ജെറൂസലേം, സുന്ദരവും സുഭഗവും മനോജ്ഞവും പരിശുദ്ധവും മഹത്വപൂർണവും മഹനീയവുമാണെന്ന് ഗായകൻ പ്രഘോഷിക്കുമ്പോൾ അത് നമ്മുടെയും വികാരങ്ങളാക്കാം.
എന്റെ രക്ഷകനായ ദൈവമേ, അങ്ങേ അഭിഷിക്തനെ നിത്യം കടാക്ഷിക്കണേ, അങ്ങു നിത്യം കടാക്ഷിക്കണേ. അന്യഗൃഹത്തിലായിരം ദിനങ്ങളെക്കാൾ അങ്ങേ ഗൃഹത്തിൽ വസിപ്പതെത്രയോ ഭാഗ്യമിതേ, ഓ ഭാഗ്യമിതേ. അന്യഗൃഹത്തിലായിരം ദിനങ്ങളെക്കാൾ അങ്ങേ ഗൃഹത്തിൽ വസിപ്പതെത്രയോ ഭ ഭാഗ്യമിതേ, ഓ ഭാഗ്യമിതേ. കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം.
കർത്താവായ ദൈവമേ, എന്നേക്കും അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങേ അങ്കണത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗഭാഗ്യവാന്മാർ. അങ്ങനെ കർത്താവിൻ്റെ അങ്കണത്തിനു വേണ്ടിയുള്ള ദാഹവും മോഹവും കിതപ്പും കുതിപ്പുമാണ് പദങ്ങളിലെ, സങ്കീർത്തന പദങ്ങളിലെ പ്രതിപാദ്യ വിഷയമെന്ന് കാണാം. മനുഷ്യജീവിതത്തിലെ പ്രതിസന്ധികളും പീഡനങ്ങളും പ്രയാസങ്ങളുമാകാം ഇതിനെല്ലാം കാരണം. അതുകൊണ്ടാണ് അവർ രക്ഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നു, യാവേയുടെ ശ്രീകോവിലിലെത്താൻ ജനം കാത്തിരിക്കുന്നു, കർത്താവിൻ്റെ തിരുമുറ്റത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ എന്നാണ് സങ്കീർത്തകൻ പദങ്ങളിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തിരുനാൾ ദിനങ്ങളിൽ തീർത്ഥാടകർ കർത്താവിൻ്റെ അങ്കണത്തിൽ വസിക്കുന്നു, കർത്താവിൻ്റെ തിരുമുറ്റത്ത് തഴച്ചു വളരുന്നത് നീതിമാന്മാരാണെന്ന് പദങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ജീവിക്കുന്ന ദൈവമാണ് ശ്രീകോവിനുള്ളിൽ വസിക്കുന്നത്, അവിടുന്ന് ജീവന്റെ ഉറവയാണ്, അവിടുന്ന് പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ്, അനാദിമുതലുള്ള വചനത്തിൻ്റെ ദീപമാണ്, തെളിദീപകമാണ് അവിടുന്ന്, പിന്നെ ജീവജലത്തിൻ്റെ ഉറവയും അവിടുന്ന് തന്നെ. അങ്ങനെ ജീവനാകുന്ന ജീവിക്കുന്ന യാവയ്ക്ക് വേണ്ടി മനുഷ്യകുലം മുഴുവനും കാത്തിരിക്കുകയാണ്. അവിടുത്തെ സാമീപ്യം ജനം അന്വേഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ദേവാലയവും അതിലെ ശുശ്രൂഷയും ആരാധനയും കീഴ്വഴക്കങ്ങളുമെല്ലാം ജീവിക്കുന്ന ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സങ്കീർത്തകനെ സഹായിക്കുന്നു, ജനങ്ങളെ സഹായിക്കുന്നുവെന്നാണ് പദങ്ങൾ വ്യക്തമാക്കുന്നത്. മനസ്സിലേക്കിതാ ഓടിവരുന്നത് 84-ാം സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു ഗാനാവിഷ്കാരമാണ്. അത് കവി ഫാദർ മൈക്കിൾ പനക്കിലാണ് നിർവഹിച്ചത്. ശക്തനായ ദൈവമേ, നിന്റെ കൂടാരം എത്രയോ മനോഹരം, സ്നേഹമയം കാത്തിരിക്കയാണു ഞാനാശയോടെ ആ പൂമുഖത്ത് പാദമൂന്നുവാനായി. അങ്ങനെ സൈന്യങ്ങളുടെ കർത്താവേ എന്ന മൂലരചനയിലെ പ്രയോഗം ശക്തനായ ദൈവമേ എന്ന് വളരെ ലാഘവത്തോടെ മൈക്കിൾ പനക്കലച്ചൻ പ്രയോഗിക്കുമ്പോൾ സ്പഷ്ടമാണ്, സൈന്യങ്ങളുടെ കർത്താവ് ശക്തനാണ്, തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാനും അവർക്ക് അഭയം നൽകുവാനും കരുത്തുള്ളവനാണ്. ശക്തനായ ദൈവത്തിന് മാത്രമേ തൻ്റെ ജനത്തെ, നിങ്ങളെയും എന്നെയും നയിക്കാനാകൂ എന്ന് ഒരു മാസങ്ങൾക്ക് മുൻപ് കടന്നുപോയ കവിയും കലാകാരനും സംഗീതജ്ഞനുമായ ഗുരുസ്ഥാനീയനായ മൈക്കിൾ പനക്കലച്ചൻ സമർത്ഥിക്കുകയാണ്, സംഗീതകനോടൊപ്പം സമർത്ഥിക്കുകയാണ്. ശക്തനായ ദൈവമേ, നിന്റെ കൂടാരം എത്രയോ മനോഹരം, സ്നേഹമയം
കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇനി സമാശ്വാസ സങ്കീർത്തനം 84-ന്റെ പഠനം നമുക്ക് അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം.